ജനപ്രയോജനമായിരുന്ന സഹോദരന്മാർക്ക് നേതാവും ജനത്തിന് അഭിമാനവുമായിരുന്നു. അവൻ ദേവാലയം പുതുക്കി പണിയുകയും കോട്ടകെട്ടി സുരക്ഷിതമാക്കുകയും ചെയ്തു. ദേവാലയത്തെ സംരക്ഷിക്കുന്ന ഉയർന്ന ഇരട്ട മതിലിന് അവൻ അടിസ്ഥാനമിട്ടു. അവന്റെ കാലത്ത് സമുദ്രം പോലെ വിശാലമായ ഒരു ജലസംഭരണി കുഴിച്ചു. ആക്രമണം ചെറുക്കാൻ നഗരത്തിനെ കോട്ടകെട്ടി അവൻ ജനത്തെ നാശത്തിൽ നിന്ന് രക്ഷിച്ചു. ശ്രീകോവിന് പുറത്തു വരുന്ന അവനെ ജനം പൊഴിയുമ്പോൾ അവൻ എത്ര മഹത്വപൂർണനാണ്. മേഘങ്ങൾക്കിടയിൽ പ്രഭാതതാരം പോലെ, ഉത്സവങ്ങളിടയിൽ പൂർണ്ണചന്ദ്രനെ പോലെ, അത്തിനതിന്റെ ആലയത്തിനുള്ളിൽ പ്രശോഭിക്കുന്ന സൂര്യനെ പോലെ, തിളങ്ങുന്ന മേഘങ്ങൾക്കിടയിൽ വിളങ്ങുന്ന മഴവില് പോലെ, വസന്തത്തിൽ പനിനിർപ്പൂ പോലെ, നേർച്ചാവിനരികിൽ നിൽക്കുന്ന ലില്ലി പോലെ, വേനൽകാലത്തിലെ മാലങ്ങളിൽ മുളയ്ക്കുന്ന പച്ചക്കൊടിപ്പ് പോലെ, രൂപകലശത്തിൽ പുഴയുന്ന സുഗന്ധത്തിലെ പോലെ, രക്തമായ സ്വർണ്ണകളിയെ പോലെ, കഴിച്ചു നിൽക്കുന്ന ഒഴുക്കു പോലെ, മേഘം ഒഴിമെന്ന ദേവദത്തു പോലെ,
ശരി. ഹലോ അജയ് സച്ചിൻ, അജയ് സച്ചിൻ കേൾക്കാമോ? ഹലോ അജയ് സച്ചിൻ കേൾക്കാമോ? മനോജി, ഇത് ഫോൺ മ്യൂട്ട് ആയതുവാണോ? ഇവിടുന്ന് ഞങ്ങൾ പറയുന്നത് ആരും കേൾക്കുന്നില്ലല്ലോ. അല്ല, രാജേഷൻ ഹലോ പറഞ്ഞ കേട്ടായിരുന്നു ഞാൻ. അല്ലേ, ഓക്കെ, ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു പാട്ട് പാടട്ടോ? ഇവിടെ അതായിരിക്കും നല്ലത്. എന്നിട്ട് കേട്ടോ, ഇവിടുന്ന് പറയുന്ന കേട്ടോ. ജോളിയുടെ ഫോൺ ഡിസ്കണക്ട് ആയിരുന്നു.
ബൈബിൾ
വായിക്കാമോ? ഇവിടുന്ന് വായിക്കും ഇപ്പോ. ഓക്കെ,
31-ാം സങ്കീർത്തനം. യഹോവേ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. ഞാൻ ഒരു നാളിൽ ലജ്ജിച്ചു പോകരുതേ. നിന്റെ നീതി നിമിത്തം എന്നെ വിടുവിക്കണമേ. നിന്റെ ചെവി എങ്കിലേക്ക് ചായച്ച് എന്നെ വിടുവിക്കണമേ. നീ എനിക്ക് ഉറപ്പുള്ള പാറയായും എന്നെ രക്ഷിക്കേണ്ടതിന് കോട്ടയായും ഇരിക്കണമേ. നീ എന്റെ പാറയും എന്റെ കോട്ടയുമല്ലോ. നിന്റെ നാമനിമിത്തം എന്നെ നടത്തി പാലിക്കണമേ. അവർ എനിക്കായി ഒളിച്ചു വച്ചിരിക്കുന്ന വലയിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. നീ എന്റെ ദുർഗമാകുന്നുവല്ലോ. നിന്റെ കയ്യിൽ ഞാൻ എന്റെ ആത്മാവിനെ ഭരമേൽപ്പിക്കുന്നത്. ദൈവമായ ഹോവേ, നീ എന്നെ വീണ്ടെടുത്തിരിക്കുന്നു. മിഥ്യാമൂർത്തികളെ സേവിക്കുന്നവരെ ഞാൻ പകയ്ക്കുന്നു. ഞാനോ യഹോവയിൽ ആശ്രയിക്കുന്നു. ഞാൻ നിന്റെ ദയയിൽ ആനന്ദിച്ച് സന്തോഷിക്കുന്നു. നീ എന്റെ അരിഷ്ടതയെ കണ്ട് എന്റെ പ്രാണസങ്കടങ്ങളെ അറിഞ്ഞിരിക്കുന്നു. ശത്രുവിന്റെ കയ്യിൽ നിന്ന് എന്നെ ഏൽപ്പിച്ചിട്ടില്ല. നീ എന്റെ കാലുകളെ വിശാല സ്ഥലത്ത് നിർത്തിയിരിക്കുന്നു. യഹോവേ, എന്നോട് കൃപയുണ്ടാകണമേ. ഞാൻ കഷ്ടത്തിലായിരിക്കുന്നു. വ്യസനം കൊണ്ട് എന്റെ കണ്ണും പ്രാണനും ഉദരവും ക്ഷയിച്ചിരിക്കുന്നു. എന്റെ ആയുസ് ദുഃഖം കൊണ്ടും എന്റെ സവത്സരങ്ങൾ നെടുവീർപ്പ് കൊണ്ടും കഴിഞ്ഞു പോയിരിക്കുന്നു. എന്റെ അകൃത്യ നിമിത്തം എന്റെ ബലം ക്ഷീണിച്ചും എന്റെ അസ്ഥികൾ ക്ഷയിച്ചും ഇരിക്കുന്നു. എന്റെ സകല വൈരികളാലും ഞാൻ നിന്ദിതനായി തീർന്നിരിക്കുന്നു. എന്റെ അയൽക്കാർക്ക് ആദി നിന്ദിതൻ തന്നെ. എന്റെ മുഖപരിചയക്കാർക്ക് ഞാൻ ഹേതുവായി ഭവിച്ചു. എന്നെ വെളിയിൽ കാണുന്നവർ എന്നെ വിട്ട് ഓടിപ്പോകുന്നു. മരിച്ചുപോയനെ പോലെ എന്നെ മറന്ന് കളഞ്ഞിരിക്കുന്നു. ഞാനൊരു ഉടഞ്ഞ പാത്രം പോലെ ആയിരിക്കുന്നു. ചുറ്റും ഭീതി എന്ന അപശ്രുതി ഞാൻ പലരുടെയും വായിൽ നിന്ന് കേട്ടിരിക്കുന്നു. അവർ എനിക്ക് വിരോധമായി കൂടി ആലോചന ചെയ്തു. എന്റെ ജീവനെ എടുത്തു കളവാൻ നിരൂപിച്ചു. എങ്കിലും യഹോവേ, ഞാൻ നിന്നിൽ ആശ്രയിച്ചു. നീ എന്റെ ദൈവമെന്ന് ഞാൻ പറഞ്ഞു. എന്റെ കാലഗതികൾ നിന്റെ കയ്യിൽ ഇരിക്കുന്നു. എന്റെ ശത്രുക്കളുടെയും എന്നെ പീഡിപ്പിക്കുന്നവരുടെയും കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. അടിയന്റെ മേൽ തിരുമുഖം പ്രകാശിപ്പിക്കണമേ. നിന്റെ ദയയാൽ എന്നെ ആകർഷിക്കണമേ. യഹോവേ, നിന്നെ വിളിച്ചപേക്ഷിച്ചിരിക്കൊണ്ട് ഞാൻ ലജ്ജിച്ചു പോകരുതേ. ദുഷ്ടന്മാർ ലജ്ജിച്ച് പാതാളത്തിൽ മൗനമായിരിക്കട്ടെ. നീതിമാനു വിരോധമായ ഡംഭത്തോടും നിന്നയോടും കൂടെ ധാർഷ്ട്യം സംസാരിക്കുന്ന വ്യാജമുള്ള അധരങ്ങൾ മിണ്ടാതെയായി പോകട്ടെ. നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചതും നിന്നെ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണെ നീ പ്രവർത്തിച്ചതുമായ നിന്റെ നന്മ എത്ര വലിയതാകുന്നു. നീ അവരെ മനുഷ്യരുടെ കൂട്ടുകെട്ടിൽ നിന്ന് വിടുവിച്ച് നിന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ മറയ്ക്കും. നീ അവരെ നാവുകളുടെ വക്കാണത്തിൽ രക്ഷിച്ച് ഒരു കൂടാരത്തിലേക്ക് ഒളിപ്പിക്കും. യഹോവേ, യഹോവ വാഴ്ത്തപ്പെട്ടവൻ. അവൻ ഉറപ്പുള്ള പട്ടണത്തിൽ എന്റെ ദയ എനിക്ക് അത്ഭുതമായി കാണിച്ചു. ഞാൻ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് വിളിക്കപ്പെട്ടപ്പോൾ ഞാൻ നിന്റെ പരിഭ്രമത്തിൽ പറഞ്ഞു. എങ്കിലും ഞാൻ നിന്നെ വിളിച്ചപേക്ഷിച്ചപ്പോൾ എന്റെ യാചനയുടെ ശബ്ദം നീ കേട്ടു. യഹോവയുടെ സകല വിശുദ്ധന്മാരുമായുള്ളവരെ അവനെ സ്നേഹിപ്പീൻ. യഹോവ വിശ്വസ്തന്മാരെ കാക്കുന്നു, അഹങ്കാരം പ്രവർത്തിക്കുന്നവന് ധാരാളം പകരം കൊടുക്കുന്നു. യഹോവയിൽ പ്രത്യാശയുള്ള ഏവരുമേ ധൈര്യപ്പെട്ടിരിപ്പീൻ, നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. ദൈവമേ സുനക്ക് യോഗ്യമാകുന്നു.
പറഞ്ഞു മാർപ്പിതാവനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യമേക്ക് തന്നെയാ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ ദൈവത്തിന്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആഭിമുഖ്യത്തിൽ ബുധനാഴ്ച തോറും നടത്തി വരുന്ന ഈ അനുഗ്രഹീതമായ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ വാഴ്ത്തപ്പെട്ട ദൈവമക്കളെയും സ്നേഹത്തോടും ആദരവോടും കൂടെ സ്വാഗതം ആശംസിക്കുന്നു. പ്രത്യേകിച്ച് ഈ ശുശ്രൂഷ വളരെ അനുഗ്രഹീതമായി മുന്നോട്ട് പോകാൻ തക്കവണ്ണം ഇതിന്റെ പിന്നിൽ നയിക്കുന്ന സഹോദരനെ ഭക്തിയോടുകൂടി സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നതോടൊപ്പം പ്രാർത്ഥനയിലൊക്കെയും ദൈവസാന്നിധ്യത്തിന്റെ പൂർണ്ണത ഉണ്ടാകുവാൻ തക്കവണ് ഇടയാകണമെന്ന് ദൈവസന്നിധിയിലെ സ്വയം ശവിക്ഷിക്കുകയും ചെയ്യുന്നു. പ്രതിദിന സദീവ നേതൃത്വം കൊടുക്കുന്ന ഇടവകമത്ര പോലത്തെ വളരെ സ്നേഹത്തോടും ആദരവോടും കൂടെ ഈ പ്രാർത്ഥനയിലേക്ക് സ്വാഗതം ആശംസിക്കട്ടെ. വിപ്പാൻ തക്കവണ്ണം കടന്നു വന്നിരിക്കുന്നത് വളരെ പരിചിതനായ പന്നിയ മാമനച്ചനാണ്. അച്ഛനെ എല്ലാ ആളുകളുടെയും പേരിൽ ഈ പ്രാർത്ഥന കൂട്ടമായുടെ പേരിൽ വളരെ സ്നേഹത്തോടും ആദരവോടും കൂടെ ഈ പ്രാർത്ഥനയെ സ്വാഗതം ആശംസിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥന നേതൃത്വം കൊടുക്കുന്ന എല്ലാ വന്നിയരായ വൈദിക ശ്രേഷ്ഠരെയും വളരെ സ്നേഹത്തോടും ആദരവോടും കൂടെ ഈ പ്രാർത്ഥന സംഗമത്തിലേക്ക് സ്വാഗതം ആശംസിക്കട്ടെ. തുടങ്ങാതെ എല്ലാ ആഴ്ചയും ഭക്തിയോടുകൂടി ഈ ശുശ്രൂഷയെ സംബന്ധിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യുന്ന എല്ലാ വാഴ്ത്തപ്പെട്ട ദൈവമക്കളെയും വളരെ സ്നേഹാദരവോടുകൂടി ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. നമുക്ക് ചേർന്ന ദൈവസന്നിധിയിൽ ഒരു വളരെ സുപരിചിതമായ ഒരു ഗാനം സമർപ്പിക്കാം. പാഠപുസ്തകത്തിലെ 231-ാമത്തെ ഗീതം. പാഠപുസ്തകത്തിലെ 231-ാമത്തെ ഗീതം. എല്ലാ സ്നേഹത്തിലും ഏറ്റവും യോഗ്യനായ ദൈവത്തെ ഭക്തിയോടുകൂടി ആരാധിക്കുകയും പുതുക്കുകയും വന്നിക്കുകയും ചെയ്യാൻ തക്കവണ്ണം നമ്മുടെ ഇടയാകണമേ നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. ഈ പ്രപഞ്ചത്തില് കണ്ണുകൊണ്ട് നമ്മളെ ആകർഷിക്കപ്പെടുന്ന പല സംഗതികളുണ്ട്, പക്ഷെ അതിനൊക്കെ അപ്പുറമായി നമ്മളെ ഹൃദയം കൊണ്ട് ആകർഷിക്കേണ്ട ദൈവസാന്നിധ്യം തിരിച്ചറിയാൻ തക്കവണ്ണം നമ്മുടെ മനസ്സുകളെയും നമ്മുടെ കണ്ണുകളെയും വിശുദ്ധമാക്കി തീർപ്പാൻ ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. പ്രത്യേകിച്ച് പാപങ്ങളും രോഗങ്ങളും ഒക്കെ ആ ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്ന് അകറ്റുവാൻ തക്കവണ്ണം കീഴ്പ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുമ്പോൾ അവയൊക്കെ മറികടന്നുകൊണ്ട് ദൈവത്തിന്റെ കരം ഗ്രഹിച്ചുകൊണ്ട് ഭക്തിയോട് പാടുവാൻ തക്കവണ്ണം ഈ ഗീതം നമ്മളെ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഗീതം ദൈവസന്നിധിയിൽ നമ്മൾ ചേർന്ന് സമർപ്പിക്കാം. പാഠപുസ്തകത്തിലെ 231-ാമത്തെ ഗീതം.
എല്ലാ സ്നേഹത്തിനും ഏറ്റവും യോഗ്യനാമൻ നല്ല ദൈവമേ നന്മ സ്വരൂപ. എല്ലാ സൃഷ്ടികളെക്കാളുമുപരിയായി നിന്നെ സ്നേഹിച്ചിടും. എല്ലാ സ്നേഹത്തിനും ഏറ്റവും യോഗ്യനാമൻ നല്ല ദൈവമേ നന്മ സ്വരൂപ. എല്ലാ സൃഷ്ടികളെക്കാളുമുപരിയായി നിന്നെ സ്നേഹിച്ചിടും നീതാ ഞാൻ. എന്റെ സൃഷ്ടാവ രക്ഷനാഥനെ ഞാൻ മുഴുമാപ്പാവും ഹൃദയവുമാഴുമോദയും സർവശക്തിയോടും പാപാ സ്നേഹിച്ചിടും മാഹിയിൽ. എന്റെ സൃഷ്ടാവ രക്ഷനാഥനെ ഞാൻ മുഴുവാത്മാവും ഹൃദയവുമാനവോടെയും സർവശക്തിയോടും സദാ സ്നേഹിച്ചിടും മാഹി. എല്ലാ സ്നേഹത്തിനും ഏറ്റം യോഗ്യനാമൻ നല്ല ദൈവമേ നന്മ സ്വരൂപ എല്ലാ സൃഷ്ടികളെക്കാളുമുപരിയായി നിന്നെ സ്നേഹിച്ചിടും നീതാ ഞാൻ നല്ല പാപത്താലേ നിന്നെ ദ്രോഹിച്ചിടാൻ വല്ല ഭാരവതിക്കരുതേ നിന്നോട് ഇളിയോരേറ്റം ചെയ്യുന്നതിനു മുമ്പ് നഷ്ടവാക്കിടമാക്കിലവും ഞാൻ വല്ല പാപത്താലേ നിന്നെ ദ്രോഹിച്ചിടാൻ വല്ല ഭാരവതിക്കരുതേ നിന്നോട് എളിയോനേറ്റം ചെയ്യുന്നതിനു മുൻപ് നഷ്ടമാക്കിടമാക്കിലവും ഞാൻ എല്ലാ സ്നേഹത്തിനും ഏറ്റം യോഗ്യനാമൻ നല്ല ദൈവമേ നന്മ സ്വരൂപ എല്ലാ സൃഷ്ടികളെക്കാളുപരിയായി നിന്നെ സ്നേഹിച്ചിടും നീതാ ഞാൻ എല്ലാ സൃഷ്ടികളെക്കാളുപരിയായി നിന്നെ സ്നേഹിച്ചിടും നീതാ ഞാൻ
പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 വിവരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, നിനക്ക് ഭാവികളായ നിന്റെ അടിയാരോട് കരുണയും നമുക്ക് രാജാവേ നിനക്ക് സ്തുതി പാറിക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ പരിശുദ്ധമാവണമേ, രാജ്യം വരേണമേ, തന്റെ ദിവസം സ്വർഗ്ഗേണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള പെണ്ണുകളും വരേണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ കിട്ടതുപോലെ കടങ്ങളും പാപങ്ങളും ഞങ്ങൾ ഒത്തു വയ്ക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെ ആ ദിവസങ്ങളിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ഇതുകൊണ്ടെന്നാൽ രാജ്യശക്തിയും മഹത്വവും നിനക്ക് നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം, നമ്മുടെ കർത്താവിനോടുകൂടെ ഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ചുറ്റുമുള്ള മറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മനസ്സമേത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചുള്ള എണ്ണമേ. ആമീൻ.
ആർക്കുമോ കാരണ്യവാനും മനസ്സസ്നേഹമുള്ളവനും ആ ദൈവമായ കർത്താവേ ഭയഭക്തിയോടെ സന്നിധിയിൽ നിൽക്കുവാനും പ്രകാശത്തോടും വിശുദ്ധിയോടും കൂടെ നിനക്ക് ശുശ്രൂഷിപ്പാനും നിന്റെ നല്ല തിരുവിഷ്ടപ്രകാരം നിന്നെ പ്രസവദിപ്പാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ കർത്താവ് ദൈവവുമേ എന്നേക്ക് ഞങ്ങളുടെ ആയുഷ്കാലമെല്ലാം നിന്റെ സന്നിധിയിൽ നിന്ന് കൃപയും കരുണയും ഞങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുമാറാകണമേ. ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹ, നീ കുറ്റങ്ങളെ പരിഹരിക്കുന്നവനും പാപങ്ങളെ മോചിക്കുന്നവനും അശുദ്ധരെ ശുദ്ധീകരിക്കുന്നവനും പാപികളുടെ മനസ്സ് തെരുവിൽ സന്തോഷിക്കുന്നവരും ആകുന്നുവല്ലോ. വെളുപ്പിൻ ഞാൻ വിളിച്ചുവന്നും മുട്ടിൽ ഞാൻ തുറന്നു തരുമെന്നും അന്വേഷിപ്പിൻ കണ്ടെത്തുമെന്ന് നീ കൽപ്പിച്ചിട്ടുണ്ടല്ലോ. ആകയാൽ ദൈവമായ കർത്താവേ ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു, അകൃത്യം ചെയ്യുന്നവർക്ക് നീ മോചനം കൊടുക്കണമേ, കുറ്റക്കാർക്ക് പരിഹാരം കൊടുക്കണമേ, അന്യായക്കാരെ നീതിയുള്ളവരാക്കി തീർക്കണമേ, പാപികളോട് കരുണ ചെയ്യണമേ, ചിതറിപ്പോയിരിക്കുന്നവരെ കൂട്ടിച്ചേർക്കണമേ, ദൂരസ്ഥരെ വിളിച്ചു വരുത്തണമേ, വഴിതെറ്റിപ്പോയവരെ തിരികെ കൊണ്ടുവരണമേ, അശുദ്ധരെ ശുദ്ധീകരിക്കണമേ, ധിക്കാരികളെ പരിപാലനപ്പെടുത്തണമേ, ദരിദ്രത്തിലിരിക്കുന്നവരെ ആദരിക്കുന്നവരെ ആശ്വസിപ്പിച്ച് രോഗികളെ സുഖപ്പെടുത്തണമേ, മുറിവേറ്റിരിക്കുന്നവർക്ക് മരുന്ന് ചെയ്യണമേ, ബലഹീനരെ ബലപ്പെടുത്തണമേ, ഹൃദയവേദനയിലും മനോവിഷമത്തിലും ഇരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ, വീണ് കിടക്കുന്നവരെ എഴുന്നേൽപ്പിക്കണമേ, അനാഥരുടെ സങ്കടം കേൾക്കണമേ, വിധവകളെ പുലർത്തണമേ, അനുദാദികളിൽ സന്തോഷിക്കണമേ, നീതിവാന്മാരോട് കൂടെ വസിക്കണമേ, ശുദ്ധിവാന്മാരുടെ കൂട്ടായിരിക്കണമേ, ബ്രഹ്മചാരികളെ പൂർണ്ണരാക്കണമേ, നോമ്പുകാരെ കിരീടം ധരിപ്പിക്കണമേ, ശാന്തതയുള്ളവരിൽ വസിക്കണമേ, താഴ്മുള്ളവരോട് കൂടിയിരിക്കണമേ, ദേവാന്മാരിൽ പാർക്കണമേ, കലഹങ്ങളെ ഒതുക്കണമേ, വഴക്കുകളെ നീക്കിക്കളയണമേ, യുദ്ധങ്ങളെ അടക്കണമേ, തർക്കങ്ങളെ നീക്കിക്കളയണമേ, ചണ്ടകളെ ഇല്ലായ്മ ചെയ്യണമേ, നിന്റെ വിശുദ്ധ സഭയെ നീ ഉയർത്തണമേ, അതിന്റെ പ്രജകൾക്ക് സമാധാനം വർദ്ധിപ്പിക്കണമേ, എല്ലാ സ്ഥലത്തും അതിനെ നീ ഉയർത്തണമേ, എല്ലാ ഭാഗങ്ങളിലും അതിന് ഭിത്തികളെ നീ ഉറപ്പിക്കണമേ, അതിന്റെ ആചാര്യന്മാരെ ബഹുമാനിക്കണമേ, അതിലെ ശുശ്രൂഷക്കാരെ ചോദിപ്പിക്കണമേ, അതിലെ വായനക്കാരെ തിരിച്ചറിവുള്ളവരാക്കണമേ, അതിലെ മൽപ്പാന്മാരെ ജ്ഞാനമുള്ളവരാക്കണമേ, അതിൽ നിന്ന് വേദവിരീതങ്ങളെയും തർക്കങ്ങളെയും വായിച്ചു കളയണമേ, അതിൽ നിരന്തരം സമാധാനം വസിപ്പിക്കണമേ, അതിനെ സ്നേഹവും ഐകമത്യം കൊണ്ട് നടക്കണമേ, അതിനുവേണ്ടി കർത്തകൾ സഹിക്കുന്ന ഇടയന്മാരെയും അതിന്റെ നിലനിൽപ്പിന് വേണ്ടി ഉത്സാഹിക്കുന്ന ഭരണക്കാരെയും അതിൽ നിയമിക്കണമേ, അതിന്റെ പ്രജകളുടെ പ്രാബല്യക്കാരും ഫലപ്രകാരമുള്ള സംഘങ്ങളാലും സകല വായുകൾ കൊണ്ടും നാവുകൾ കൊണ്ടും നിനക്ക് സ്തുതി, നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായക്കും ഇപ്പോഴും എല്ലാ എപ്പോഴും എന്നേക്കും ചേർച്ചയുള്ള സ്തുതികൾ അത് കരയറ്റുകയും ചെയ്യുമാറാകണമേ, അതിപ്പോഴും അല്ല എപ്പോഴും എന്നേക്കും തന്നെ.
പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായക്കും സ്തുതി. ബഹുമാനപ്പെട്ട വൈദികരെ, കർത്താവിൽ വിശ്വാസികളെ, അനുഗ്രഹീതമായ ഈ ബുധനാഴ്ച ശുശ്രൂഷയിൽ ഒരിക്കൽ കൂടി നമുക്കെല്ലാവർക്കും ഒന്നിച്ചു കൂടുവാനും ദൈവസന്നിധിയിലായിരിക്കുവാനും ദൈവവചനം ധ്യാനിക്കുവാനും എല്ലാം ലഭിച്ചിരിക്കുന്ന ഈ അനുഗ്രഹകരമായ അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കാം. നാം എല്ലാം ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ പ്രാർത്ഥനയ്ക്കും ദൈവവചന പഠനത്തിനും അനുയോജ്യമായ രീതിയിൽ നമ്മുടെ സാഹചര്യങ്ങളെ നാം ക്രമീകരിക്കുകയും ഏകാഗ്രതയോടും ഒരുക്കത്തോടും കൂടി ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കണമെന്ന സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ. ഇത് ദൈവവചന പഠനത്തിനുള്ള ഒരു സൗകര്യവും സാഹചര്യവും ദൈവികമായി നമുക്ക് ലഭിച്ചിരിക്കുന്നതാണെന്നുള്ള ഒരു 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 ചിന്തയും താല്പര്യവും എല്ലാം ഇതിൽ പ്രത്യേകമായിട്ട് ഉണ്ടാകണം എന്നുള്ളത് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. ദീർഘനാളായിട്ട് ഈ ശുശ്രൂഷ നടക്കുകയും ഇപ്പോൾ ഇതിന് നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്ന രാജേഷ് കെ ജോണച്ചനെയും ഇതിനെ സംബന്ധിക്കുന്ന എല്ലാവരെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആരാധനാ വർഷത്തിലെ അവസാന ഭാഗത്തേക്ക് നമ്മൾ കടന്നു വരികയാണ്. പരിശുദ്ധനായ പരമല തിരുമേനിയുടെ പെരുന്നാൾ സഭ കൊണ്ടാടുവാൻ തക്കവണ്ണം സഭ മൊത്തമായും തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സന്ദർഭമാണല്ലോ. അലങ്കര സഭയിൽ പരമലയിൽ മാത്രമല്ല, അദ്ദേഹത്തിന്റെ പേരിൽ സ്ഥാപിതമായിരിക്കുന്ന ദേവാലയങ്ങളിലും മാത്രമല്ല, മറിച്ച് എല്ലാ ദേവാലയങ്ങളിലും ആ വിശുദ്ധന്റെ പെരുന്നാൾ ഭക്തിയോടുകൂടി അനുഷ്ഠിക്കുകയും വിശ്വാസികൾ അനുഗ്രഹീതരാകുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് എല്ലായിടവും നമ്മൾ കാണുന്നത്. ആ ഒരു നിലയിൽ പെരുന്നാളുമായി ബന്ധപ്പെട്ട എല്ലാ ക്രമീകരണങ്ങൾക്കും ദൈവിക നൽവരങ്ങൾ ഉണ്ടാകുവാൻ തക്കവണ്ണം പ്രത്യേകമായിട്ട് നാം പ്രാർത്ഥിക്കണം എന്നുള്ളതും സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് നമ്മുടെ ദൈവവചനം സംസാരിക്കുന്ന ബഹുമാനപ്പെട്ട മാമൻ മാത്യുവച്ചനാണ്. അച്ഛനെ എല്ലാവർക്കും പരിചയമാണ്. അച്ഛൻ ഹ്യൂസ്റ്റണിലാണ് താമസം. അച്ഛൻ നാട്ടിൽ കോഴഞ്ചേരി സ്വദേശിയാണ്. അച്ഛന്റെ മകനും അച്ഛനാണ് ക്രിസ്റ്റഫർ അച്ഛനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സഭയുടെ എല്ലാ ശുശ്രൂഷകളിലും വളരെ ആത്മാർത്ഥമായിട്ടും സന്തോഷത്തോടും കഠിനാധ്വാനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട മാമനച്ഛൻ. അച്ഛനെ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. കടന്നു വന്നിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ ഗായക സംഘം ഒരു ഗാനം ആലപിക്കുന്ന ബഹുമാനപ്പെട്ട മാമനച്ഛൻ ധ്യാനം നയിക്കുന്നതും ആയിരിക്കും.
പാഠപുസ്തകത്തിലെ 265-ാമത്തെ ഗീതം ദൈവസന്നിധിയിൽ നമുക്ക് ചേർന്ന് സമർപ്പിക്കാം. വളരെ മനോഹരമായ ഒരു ഗീതം. ഇവരുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താണെന്ന് നമ്മോട് ചോദിച്ചാൽ ഒരുപക്ഷെ പലതും നമുക്ക് പറയാനായിട്ടുണ്ടാവും. പക്ഷെ സമഗ്രമായ ജീവിതത്തിന്റെ ലക്ഷ്യം വേദോസം നമ്മളെ പഠിപ്പിക്കുന്നത് ആത്മാവിന്റെ അന്വേഷണമാണ്. നമ്മുടെ കർത്താവ് നമ്മളെ പ്രബോധിപ്പിക്കുന്നതും എത്തിച്ചിരിക്കുന്ന ജീവിതത്തിൽ തന്നിരിക്കുന്ന ആത്മാവിനെ പ്രോജ്വലിപ്പിക്കുക എന്നുള്ള ഒരു വലിയ ആഴമായ സത്യത്തിലേക്കാണ്. ഈ പാട്ട് നമ്മളെ ഓർപ്പിക്കുന്നതും ദൈവസന്നിധിയിൽ ഞങ്ങൾ ലഭിച്ചിരിക്കുന്ന ആത്മാവിനെ ശക്തിപ്പെടുത്തണമേ, അങ്ങയുടെ ജീവനിൽ കൂടി ലഭിച്ച ചൈതന്യം മരണപ്പെട്ടു പോകാതെ ഇല്ലാതായി പോകാൻ നിലനിൽപ്പാൻ തക്കവണ്ണം ഞങ്ങൾ ഞങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ശക്തി തരണമേ. പാപത്തെയും പുണ്യത്തെയും വേർതിരിച്ച് മനസ്സിലാക്കാൻ തക്കവണ്ണം കഴിവുള്ള ഒരു ജ്ഞാനമായി അങ്ങയുടെ വെളിച്ചം ഞങ്ങളുടെ അനുസ്യൂതം നടത്തണമേ എന്നുള്ള ഒരു സമർപ്പണ ഗീതം ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. തന്നാലും നാഥാപാദിനെ ആശ്വാസദായ രമേ, തന്നാലും നാഥാ ജീവനേ നിത്യ സഹായ രമേ, തന്നാലും െ ആശ്വാസദായകനേ, തന്നാലും നാഥാ ജീവനേ നിത്യ സഹായകനേ, അകതാരിലുണറിന്റെ പനി നീരു തൂകി അവിരാമൊഴുകി വരൂ, വരദാനവാരിതെ ഫലമേകുവാനായി അനുസ്യൂതമൊഴുകി വരൂ, അകതാരിലുണറിന്റെ പനി നീരു തൂകി അവിരാമൊഴുകി വരൂ, വരദാനവാരിതേ ഫലമേകുവാന അനുസ്യൂതമൊഴുകി വരൂ. നാലും നാഥാ പാപാവിനെ ആശ്വാസദായകനേ, തന്നാലും നാഥാ ജീവനേ നിത്യസഹായകനേ, പാപവും പുണ്യവും ചേർന്ന ജ്ഞാനമായൊഴുകി വരൂ, ആത്മീയ സന്തോഷം ആദരിൽ നൽകുന്ന സ്നേഹമായൊഴുകി വരൂ, പാപവും പുണ്യവും വേർതിരിച്ചേകുന്ന ജ്ഞാനമായൊഴുകി വരൂ, ആത്മീയ സന്തോഷം ദാസരിൽ നൽകുന്ന സ്നേഹമായൊഴുകി വരൂ, തന്നാലും നാഥാ പാപാവിനെ ആശ്വാസദായകനേ, തന്നാലും നാഥാ നിത്യ സഹായകനേ, തന്നാലും നാഥാപാവിനേ ആശ്വാസദായകനേ, തന്നാലും നാഥാ നിത്യ തിരുവചന ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കാനുള്ള കോണം വന്നിയ വാമനത്തിനെ വളരെ സ്നേഹത്തോടും മാതാവോടും കൂടെ ഈ സമയത്ത് സ്വാഗതമാക്കി.
ത്രിയേക ദൈവത്തിന്റെ തിരുനാമത്തിന് അവസരമുണ്ടായിരിക്കട്ടെ. തിരുമേനി പ്രവർത്തനയുടെ പല ഭാഗങ്ങളിലായി ഭവനങ്ങളിൽ നിന്ന് ഈ പ്രാർത്ഥനാ യോഗത്തിൽ സംബന്ധിക്കുന്ന അന്യ വൈദികരെ, കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഇന്ന് ഈ പ്രാർത്ഥനയുടെ ഈ പ്രാർത്ഥനയിൽ നിങ്ങളോടൊപ്പം ചിന്തിക്കുവാനായിട്ട് ഞാൻ തിരഞ്ഞെടുത്ത വേദഭാഗം
മറ്റെല്ലാവർക്കും സുപരിചിതമായിരിക്കുന്ന വിശുദ്ധ പൗലോസ് ശ്ലീഹായുടെ 13 ലേഖനങ്ങളിലെ ഏറ്റവും ചെറുതായിട്ടുള്ള ഒരു ലേഖനമാണ്. ഫിലമോൻ എഴുതിയ ലേഖനത്തെ പറ്റി അല്പം നിങ്ങളടുത്ത് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഏറെ ഭാഗം വായിക്കുന്ന കൂട്ടത്തിൽ ഇതുകൂടി വായിക്കണമെന്ന് ഞാൻ ഒന്ന് റിക്വസ്റ്റ് ചെയ്തിരുന്നു. പക്ഷെങ്കില് ടെലിഫോൺ കണക്ഷൻ കിട്ടിയതായിട്ട് അറിയില്ല. അതുകൊണ്ട് വായിച്ചതിലൊന്നും ഞങ്ങൾക്കും അറിയില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ അത് ഒന്നുകൂടി വായിക്കുകയാണ്. കേവലം 25 വാക്യങ്ങൾ മാത്രമുള്ള ഒരു ചെറിയ ലേഖനമാണ് ഫിലമൻ എഴുതിയ ലേഖനം. വായിക്കുമോ? ക്രിസ്തുവിന്റെ ബസനായ പൗലോസും സഹോദരനായ തിമോത്തിയോസും ഞങ്ങളുടെ പ്രിയനും കൂട്ടുവേലക്കാരനുമായ ഫിലമോൻ എന്ന നിനക്കും സഹോദരിയായ അത്തിയയ്ക്കും ഞങ്ങളുടെ സഹോദരനായ അർത്തിപ്പോസിനും നിന്റെ വീട്ടിലെ സഭയ്ക്കും എഴുതുന്നത്. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. കർത്താവായ യേശുവിനോടും സകല വിശുദ്ധന്മാരോടും നിനക്കുള്ള സ്നേഹത്തെയും വിശ്വാസത്തെയും കുറിച്ച് ഞാൻ കേട്ടിട്ട് നമ്മളുള്ള എല്ലാ നന്മയുടെയും പരിജ്ഞാനത്താൽ എന്റെ വിശ്വാസത്തിന്റെ കൂട്ടായ്മ ക്രിസ്തുവിനായി സഫലമാകേണ്ടതിന് എന്റെ പ്രാർത്ഥനയിൽ നിന്നെ ഓർത്ത് എപ്പോഴും എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സഹോദര, വിശുദ്ധന്മാരുടെ ഹൃദയം നീ തളിപ്പിച്ചത് നിമിത്തം നിന്റെ സ്നേഹത്തിൽ എനിക്ക് വളരെ സന്തോഷവും ആശ്വാസവും ഉണ്ടായി. ആകയാൽ യുക്തമായത് നിന്നോട് കൽപ്പിപ്പാൻ ക്രിസ്തുവിൽ എനിക്ക് വളരെ ധൈര്യം ഉണ്ടെങ്കിലും പൗലോസ് എന്ന വയസ്സിനും ഇപ്പോൾ ക്രിസ്തുയേശുവിന്റെ ബസ്സിനുമായിരിക്കുന്ന ഞാൻ സ്നേഹം നിമിത്തം അപേക്ഷിക്കത്ര ചെയ്യുന്നത്. തടവിലിരിക്കുമ്പോൾ ഞാൻ ജനിപ്പിച്ച എന്റെ മകനായ ഒനേസിമോസിന് വേണ്ടി ആകുന്നു നിന്നോട് അപേക്ഷിക്കുന്നത്. അവൻ മുമ്പേ നിനക്ക് പ്രയോജനമില്ലാത്തവനായിരുന്നു, ഇപ്പോൾ നിനക്കും എനിക്കും നല്ല പ്രയോജനമുള്ളവൻ തന്നെ. എനിക്ക് പ്രാണപ്രിയനായ അവനെ ഞാൻ മടക്കി അയച്ചിരിക്കുന്നു. സുവിശേഷ നിമിത്തമുള്ള തടവിൽ എന്നെ ശുശ്രൂഷിക്കേണ്ടതിന് അവനെ നിനക്ക് പോകാനും എന്റെ അടുക്കൽ തന്നെ നിർത്തിക്കൊള്ളുവാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. എങ്കിലും നിന്റെ ഗുണം നിർബന്ധത്താൽ എന്ന പോലെയല്ല, മനസ്സോടെ ആകേണ്ടതിന് നിന്റെ സമ്മതം കൂടാതെ ഒന്നും ചെയ്യുവാൻ എനിക്ക് മനസ്സിലായിരുന്നു. അവൻ അല്പകാലം വേറിട്ട് പോയത് അവനെ സദാകാലത്തേക്ക് നിനക്ക് ലഭിക്കേണ്ടതിനായിരിക്കും. അവൻ ഇനി ദാസനല്ല, ദാസന മീതെ പ്രിയ സഹോദരൻ തന്നെ. അവൻ വിശേഷാൽ എനിക്ക് പ്രിയനെങ്കിൽ നിനക്ക് ജനസംബന്ധമായും കർത്തസംബന്ധമായും എത്രയധികം. ആകയാൽ നീ എന്നെ കൂട്ടാളി എന്ന് കരുതുന്നെങ്കിൽ അവനെ എന്നെ പോലെ ചേർത്തുകൊള്ളുക. അവൻ നിന്നോട് വല്ലതും അന്യായം ചെയ്തിട്ടോ കടം കെട്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അത് എന്റെ പേരിൽ കണക്കിട്ടുകൊള്ളുക. പൗലോസ് എന്ന് ഞാൻ സ്വന്തം കൈയാൽ എഴുതിയിരിക്കുന്നു. ഞാൻ തന്നു തീർക്കാം, നീ നിന്നെ തന്നെ എനിക്ക് തരുവാൻ കടപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ പറയണം എന്നില്ലല്ലോ. അതേ സഹോദര, നിന്നെ കൊണ്ട് എനിക്ക് കർത്താവിൽ ഒരു അനുഭവം വേണ്ടിയിരിക്കുന്നു. ക്രിസ്തുവിൽ എന്റെ ഹൃദയം തണുപ്പിക്കുക. നിന്റെ അനുസരണത്തെ പറ്റി എനിക്ക് നല്ല നിശ്ചയമുണ്ട്. ഞാൻ പറയുന്നതിലും അധികം നീ ചെയ്യും എന്നറിഞ്ഞിട്ടാകുന്നു ഞാൻ എഴുതുന്നത്. ഇതല്ലാതെ നിങ്ങളുടെ പ്രാർത്ഥനയാൽ ഞാൻ നിങ്ങൾക്ക് നൽകപ്പെടുമെന്നുള്ള പ്രത്യാശ ഉണ്ടാകൊണ്ട് എനിക്ക് പാർപ്പണം ഒരുക്കിക്കൊള്ളുക. ക്രിസ്തുയേശുവിൽ എന്റെ സഹോദരനായ എബഫ്രാസും എന്റെ കൂട്ടുവേലക്കാരനായ മർക്കോസും അരിസ്തക്കോസും ദേവമാസും ലൂക്കോസും നിനക്ക് വന്ദനം ചൊല്ലുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളുടെ ആത്മാവോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. ഞാനിത് മുഴുവൻ വായിച്ചതിന്റെ കാരണം ഒരു ചെറിയ ലേഖനമായതുകൊണ്ടും അതിന്റെ ആശയങ്ങൾ മുഴുവൻ നമ്മുടെ ചിന്തയിലും ധ്യാനത്തിലും ഒന്നുകൂടി ഒന്ന് ലഭിക്കുന്നതിന് വേണ്ടിയൂടിയാണ് ഈ ലേഖനം മുഴുവൻ വായിച്ചത്. ഈ വിശുദ്ധ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ധ്യാനിക്കുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ കൺമുൻപിൽ കാണുവാനുള്ളത്. ആദ്യമായിട്ട് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു സംഗതി, ദിസ് ഈസ് അൻ അപ്പീൽ ഫോർ ഗ്രേസ് ആൻഡ് ഫോർഗിവ്നെസ്. എന്ന് വെച്ചാൽ യൂസിങ് ലവ് മോർ ദാൻ അതോറിറ്റി. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഹൗ ടു വി റെസ്പോണ്ട് ടു മീഡിയേഷൻ ബൈ എ സ്പിരിച്വൽ ഫാദർ ഓർ എ ഫ്രണ്ട് ഓർ എ ഫാമിലി മെമ്പർ വെൻ വി ഹാവ് എ പ്രോബ്ലമാറ്റിക് റിലേഷൻഷിപ്പ് വിത്ത് അനദർ പേഴ്സൺ. ഈ ലേഖനത്തിന്റെ ഒരു സംഗ്രഹം ഇപ്രകാരമാണ്. അന്യ കണിയാമ്പറമ്പിലച്ചന്റെ ബൈബിൾ കമന്ററിയുടെ ആദ്യ ഭാഗത്ത് തന്നെ പിതാവ് എഴുതിയിരിക്കുന്ന കമന്ററിയുടെ ഇൻട്രഡക്ഷൻ ഞാനൊന്ന് വായിക്കാം. ഫിലമോൻ സിഗ്രിയയിലെ കൊലേസിയ സ്വദേശി. വിശുദ്ധ പൗലോസിന്റെ സുവിശേഷ ഘോഷണ ഫലമായി ക്രിസ്ത്യാനിയായി തീർന്നു. ഫിലമോൻ ധനികനും അതേസമയം ദാനശീലനും സുവിശേഷ പ്രചാരണത്തിൽ ഉത്സുകനുമായിരുന്നു. അദ്ദേഹത്തിന്റെ ഭവനം കൊലോസിയ ക്രിസ്ത്യാനികളുടെ സംഗമ സ്ഥാനമായിരുന്നു. അപ്സിയ ഹാരിയും ആർക്കിപ്പോസ് മകനും എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഫിലമോൻ കൊലോസിയ സഭയിൽ ഒരു എപ്പിസ്കോപ്പ് ആയിരുന്നുവെന്നും കല്ലെറിഞ്ഞ് കൊല്ലപ്പെട്ട് രക്തസാക്ഷിയായി എന്നുമാണ് കുറിയാനി പാരമ്പര്യം. ഒനേസിമോസ് ഫിലമോന്റെ അടിമയായിരുന്നു. യജമാന ഗ്രഹത്തിൽ നിന്നും മോഷണം നടത്തി നാടുവിട്ട് എങ്ങനെയോ റോമിലെത്തി തന്റെ യജമാനന്റെ സ്നേഹിതനായിരുന്ന പൗലോസിനെ കണ്ടുമുട്ടുവാൻ ഇടയാകുകയും അജിരേണ അദ്ദേഹത്തിൽ നിന്ന് മാമോദിസ പ്രാപിച്ച് ക്രിസ്ത്യാനിയാവുകയും ചെയ്തുവെന്ന് മാത്രമല്ല നന്ദിയോടെ അദ്ദേഹത്തിന് സേവനം ചെയ്യുകയും ചെയ്തിരുന്നു. തുഹിക്കോർട്ട് ഏഷ്യ മൈനറിലേക്ക് യാത്രയായപ്പോൾ അദ്ദേഹത്തോടുകൂടി ഒനേസിമോസിനെയും ഈ എഴുത്തുമായി അയക്കുന്നു. ആ അടിമയെക്കുറിച്ച് വിശ്വസ്തനും വത്സനുമായ സഹോദരൻ എന്നാണ് വിശുദ്ധ പൗലോസ് എഴുതിയിരിക്കുന്നത്. ഒരധ്യായം മാത്രമുള്ള ഈ ലേഖനത്തിൽ വൈദികമോ സിദ്ധാന്തപരമോ ആയ കാര്യങ്ങളല്ല, പിന്നെയോ സ്നേഹിക്കുക, മറക്കുക, ക്ഷമിക്കുക എന്നീ ക്രൈസ്തവ മൂല്യങ്ങൾക്ക് ഊന്നൽ കൊടുത്തിരിക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു തെറ്റുകാരനെ തിരികെ എടുക്കുവാൻ പൗലോസ് ലിയാ ഫിലമോനോട് ആഹ്വാനം ചെയ്യുകയാണ്. നമുക്കറിയാം പൗലോസ് ലിയാ വേറൊരു ഭാഗത്ത് നമ്മളെ ഓർപ്പിക്കുന്ന ഒരു സംഗതിയാണ്, ഒരുവൻ ക്രിസ്ത്യാനിയായാൽ അവനും നമ്മെപ്പോലെ കർത്താവിന് ശരീരത്തിൽ തുല്യതയുള്ളവനാണ്. അവിടെ പറയുന്നുണ്ട് യഹൂദനെന്നോ യവനെന്നോ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഹിന്ദുവെന്നോ മഹമ്മദീയനെന്നോ പുലയനെന്നോ പുറമെന്നോ ഒരു പുതു ക്രിസ്ത്യാനിയെന്നോ ഉള്ള വ്യത്യാസം ഒരുവൻ ക്രിസ്തുവിലായാൽ ഇല്ല എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. നാം എല്ലാവരും ഒരു അപ്പത്തിന്റെ അംശങ്ങളാകുകയാണ്. എന്തെല്ലാം കുറവുകളോ കുറ്റങ്ങളോ ഉണ്ടായിരുന്നാലും ഒരുവൻ മാനസാന്തരപ്പെട്ടാൽ അവനോട് ക്ഷമിച്ച് നമ്മോട് ചേർത്ത് കൊള്ളണം, സഭയോട് ചേർത്ത് കൊള്ളണം എന്നുള്ള ഉത്ബോധനമാണ് പൗലോസ് ലിയ ഇവിടെ നടത്തുന്നത്. ഇനി നമുക്ക് ഈ വേദഭാഗം ഒന്നുകൂടി വിശകലനം ചെയ്ത് നോക്കാം. ആരാണ് ഫിലമോൻ? ആരാണ് ഒനേസിമോസ്? എന്താണ് ഒനേസിമോസ് ചെയ്ത കുറ്റം? ഏത് കാരണത്താലാണ് അവനോട് പൊറുക്കണമെന്ന് ഫിലമോനോട് ആവശ്യപ്പെടുന്നത്? നാം വായിച്ചു കേട്ടല്ലോ, ഫിലമോൻ പ്രമുഖനായ ഒരു ക്രിസ്ത്യാനിയായിരുന്നു. ഒനേസിമോസ് അവന്റെ അടിമയുമായിരുന്നു. ഫിലമോൻ കൊലോസ്യ സഭയിലെ ഒരു അംഗമായിരുന്നു. ഒരു നല്ല ധനാഢ്യനായ ക്രിസ്ത്യാനി, അടിമകളുണ്ടായിരുന്ന ഒരു ധനികൻ എന്ന് വേണ്ട, പൗലോസിലിയായുടെ ഒരുറ്റ സ്നേഹിതനുമായിരുന്നു ഫിലമോൻ. ഒനേസിമോസ് തന്റെ യജമാനന്റെ അടുക്കിൽ നിന്ന് ഓടിപ്പോയി. തന്റെ യജമാനൻ വീട്ടിൽ നിന്ന് ചില വിലപ്പെട്ട സാധനങ്ങൾ മോഷ്ടിച്ചുകൊണ്ടുപോയി എന്ന് വേണം കരുതുക. പിന്നീട് അയാൾ പൗലോസ് ലിയായെ കണ്ടുമുട്ടുവാനിടയായി. പൗലോസ് ലിയ റോമിൽ കാരാഗ്രഹത്തിൽ കഴിയുമ്പോഴാണ് ഒനേസിമോസ് പൗലോസിനെ കണ്ടുമുട്ടുന്നത്. പൗലോസുമായുള്ള സമ്പർക്കം ഒനേസിമോസിനെ ഒരു ക്രിസ്ത്യാനിയാക്കി മാറ്റി. അവർ ഉറ്റ സ്നേഹിതന്മാരുമായി. കുറച്ചു നാൾ കഴിഞ്ഞ് പൗലോസ് ഒനേസിമോസിനെ അവന്റെ യജമാനനായിരുന്ന ഫിലമോന്റെ അടുക്കിലേക്ക് തിരിച്ചയക്കുകയാണ്. അവന്റെ കൈവശം ഒരു ശുപാർശ കത്തും കൊടുത്തു വിടുന്നു. അതാണ് ഈ ചെറിയ ലേഖനം. ഒനേസിമോസിന്റെ കുറ്റം പുറത്ത് അവനോട് രഞ്ജിപ്പിന്റെ രഞ്ജിപ്പിലെത്തണമെന്നും അവനെ ഒരു ക്രിസ്തീയ സഹോദരനായി കണക്കാക്കണമെന്നും ആ കത്തിൽ ഫിലമോനോട് പൗലോസ്ലിയ അഭ്യർത്ഥിക്കുകയാണ്. ഫിലമോൻ എപ്രകാരം പൗലോസിനെ സ്വീകരിക്കുമോ അതിൽ പ്രകാരം ഒനേസിമോസിനെ തിരിച്ചു സ്വീകരിക്കണമെന്നും ആവശ്യപ്പെടുകയാണ്. ഇപ്പോൾ ഒനേസിമോസ് പൗലോസിന്റെ ആത്മീയ പുത്രനാണ്. പണ്ട് അവനൊരു അടിമയായിരുന്നു. കഴിഞ്ഞതെല്ലാം മറന്ന് അതേ പുറത്ത് ഒരു പുതിയ കാഴ്ചപ്പാടിൽ അവനെ കാണണമെന്നും ആവശ്യപ്പെടുകയാണ്. ഇതാണ് ഈ ലേഖനത്തിലെ ചുരുക്കഭാഗം. ഇനി നമ്മൾക്ക് ഇത് നമ്മുടെ ഒരു പ്രാർത്ഥനാ യോഗത്തിന്റെ അന്തരീക്ഷത്തില് ഒരു ധ്യാനമായി ഒരു അലങ്കാര ഭാഷയിൽ നമുക്കൊന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കുക. ഒരുപക്ഷെ ബാലോസ്ലിയ ഇപ്രകാരം തന്റെ മനസ്സിൽ ചിന്തിച്ചിരിക്കാം, അല്ലയോ ഫിലമോനെ, ഇതാണ് നമ്മുടെ കർത്താവ് നമ്മെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു വലിയ സാക്രിഫൈസ് ആണ് നമ്മുടെ കർത്താവ് ചെയ്തത്. നമ്മുടെ എണ്ണിയാൽ തീരാത്ത കുറ്റങ്ങളും കുറവുകളും നമ്മുടെ കർത്താവ് പുറത്തു തരുന്നുണ്ടല്ലോ. ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നത് പോലെ നമ്മുടെ നാഥൻ തന്റെ പിതാവിനോട് നമ്മുടെ കുറവുകൾ പുറക്കണമേ എന്നും അപേക്ഷിക്കുന്നു. നീ മറക്കരുത്. നമ്മുടെ കർത്താവ് നമ്മോട് ആവശ്യപ്പെട്ട കാര്യം ഞാൻ നിന്നെ വിനീതനായി ഓർപ്പിക്കുന്നേ ഉള്ളൂ. ദയവായി ഇവനെ ഒരു സഹോദരനെ പോലെ സ്വീകരിക്കുക. അവൻ നിന്നോട് എന്തെങ്കിലും കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അതെ, എന്തെങ്കിലും മോഷിച്ചുകൊണ്ട് ഓടിപ്പോയെങ്കിൽ ദയവായി അവനോട് ക്ഷമിക്കുക. ദൈവം അതിനെ നൂറുകണക്കിനുള്ള നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചു തരുന്നുണ്ടല്ലോ. ദൈവമാണ് അവനെ സ്വതന്ത്രനാക്കിയിരിക്കുന്നത്, ഞാനല്ല. ഞാൻ വെറും ഒരു ദൈവത്തിന്റെ സ്ഥാനാപതി മാത്രം. കർത്താവിന്റെ ഉപമയിലെ കരുണയില്ലാത്ത ദാസനെ പോലെ നീ ആകരുതേ. ഞാനാണ് ഇപ്രകാരം ചെയ്യുന്നതെങ്കിൽ നീ എന്നോട് ക്ഷമിക്കുമല്ലോ. അവനെ ഞാനാണ് നിന്റെ ഉറ്റ സ്നേഹിക്കുന്ന പൗലോസ് തിരിച്ചു വരുന്നത് എന്നുള്ളത് പോലെ സ്വീകരിക്കുക. നമ്മൾ ഉറ്റ സ്നേഹിതരാണല്ലോ. അവൻ തെറ്റുകാരനാണ്. അവൻ നിന്നോട് പറയാതെ ഓടിപ്പോയി, നിന്റെ വസ്തുവകൾ എടുത്തുകൊണ്ടുപോയി. അതെല്ലാം എനിക്കറിയാം. അതൊന്നും ഞാൻ ന്യായീകരിക്കുകയല്ല. എന്നാൽ ഒരുവൻ തന്റെ കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് ഒരു മധ്യസ്ഥന്റെ മുമ്പാകെ സമ്മതിച്ചാൽ അവനോട് നാമം ക്ഷമിക്കേണ്ടതല്ലേ, പൊറുക്കേണ്ടതല്ലേ? അതല്ലേ നസ്രായനായ യേശു ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്നത്. ദയവായി ക്ഷമിക്കുക, സഹിക്കുക, അവനെ ചേർത്തുകൊള്ളുക. യേശുന്ദ്ര നമ്മൾക്ക് വേണ്ടി പിതാവാൻ ദൈവത്തോട് മധ്യസ്ഥ ചെയ്യുന്നത് പോലെയാണ് ഞാൻ അവന് വേണ്ടി നിന്നോട് യാചിക്കുന്നത്. ഒരു തടവുകാരനും വാർദ്ധക്യത്തിലിരിക്കുന്ന നിന്റെ പ്രിയ കൂട്ടുകാരനുമായ ഞാൻ അപേക്ഷിക്കുന്നു, അവനെ ചേർത്തുകൊള്ളുക. അടിമയായിട്ടല്ല, ക്രിസ്തീയ സഹോദരനായിട്ട് തന്നെ. എന്താണ് ഈ ലേഖനം നമ്മെ ഓർപ്പിക്കുന്നത്? ഇതിൽ നിന്ന് നാം എന്താണ് പഠിക്കേണ്ടത്? ഈ ലേഖനം വായിച്ചു പഠിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനം നമുക്കുണ്ടോ? അതോ വെറും ഒരാളുടെ കത്ത് വായിച്ചു നോക്കി ഒരു കഥ വായിച്ചതുപോലെയുള്ള ഒരു ഇന്നർ ഫീലിംഗ് മാത്രമേ ഉള്ളോ? അല്ല, ഇതിൽ നിന്ന് നമ്മൾക്ക് പലതും പഠിക്കുവാനുണ്ട്. നാമം മനുഷ്യനെ പോലെ ഒരു അടിമയാണ്, ദൈവദാസനാണ്. നാമം ദൈവത്തിന്റെ അടുത്തു നിന്നും ഓടിപ്പോയവരാണ്. പൗലോസിന്റെ അടുത്ത് ചെന്നു മധ്യസ്ഥനാകുവാൻ ആവശ്യപ്പെടുന്നു. ഇതുപോലെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അടുത്ത് നാമവും അടുത്തു ചെന്ന് നമ്മുടെ കുറ്റങ്ങൾ സംബന്ധിച്ച് യാചിച്ചാൽ നമ്മെ പിതാവാൻ ദൈവത്തിന്റെ അടുത്തേക്ക് റെക്കമെൻഡ് ചെയ്യും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. നമ്മുടെ മധ്യസ്ഥൻ കർത്താവാണ്. ആവർത്തന പുസ്തകത്തിന്റെ 15:12 നാം വായിക്കുന്നുണ്ടല്ലോ, ഒരടിമയെ മോചിപ്പിച്ചാൽ അവനോട് കരുണ കാണിക്കുവാൻ മോശ കൽപ്പിക്കുന്നുണ്ടല്ലോ. നാം മറ്റുള്ളവരോട് ക്ഷമിച്ചാൽ എന്ത് പ്രയോജനമാണ് കിട്ടുന്നത് എന്ന് നാം ചോദിച്ചേക്കാം. മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ അത്ര എളുപ്പമാണോ? ഒരിക്കലുമല്ല. അതുകൊണ്ടാണ് പൗലോസ്ലിയ വളരെ താഴ്മയായി അഭ്യർത്ഥിക്കുന്നത്. മുറിപ്പെട്ട വികാരങ്ങൾ, മുറിഞ്ഞ ബന്ധങ്ങൾ എന്നിവയെ വീണ്ടും ചേർക്കുവാൻ സാധിക്കുമോ? പ്രയാസമാണ്, നമുക്കത് വളരെ പ്രയാസമുള്ള ഒരു ഉള്ള സംഗതിയാണ്. എന്നാൽ നാം ക്ഷമിച്ചാൽ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും അതിന്റെ പ്രയോജനം ലഭിക്കും എന്നുള്ളതിന് സൈക്കോളജിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ്. മനുഷ്യരൊരു സമൂഹ ജീവിയാണ്. നമ്മളിൽ അഗ്രഷൻ, കോമ്പറ്റീഷൻ, സെക്ഷൽ ഏർജ്, മെറ്റേണൽ ഇൻസ്റ്റിങ്ക്സ്, സിബ്ലിംഗ് റൈവൽറി എന്നീ കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഈ കാരണങ്ങളാണ് മൃഗങ്ങളെപ്പോലെ ടെറിട്ടോറിയൽ ഡൊമിനൻസിന് വേണ്ടി സെൽഫിഷ് ആയിട്ടുള്ള മോട്ടീവ്സോടുകൂടി നമ്മുടെ ജീവിതം പ്രവർത്തിക്കാറുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മെ മറ്റുള്ളവരെ വെറുക്കുന്നതിനും ഉപദ്രവിക്കുന്നതിനും ഇടയാക്കുന്നു. ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്തു കഴിയുമ്പോൾ നമ്മളുള്ള ദൈവാത്മാവ് നമ്മെ ചോദ്യം ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഗിൽറ്റ് കോംപ്ലക്സ് ഉണ്ടാകുന്നു. ഈ ഗിൽറ്റ് കോംപ്ലക്സ് നമ്മെ കോപത്തിലേക്കും വെറുപ്പിലേക്കും നയിക്കുന്നു. നമ്മളുടെ വെറുപ്പ് മാറണമെങ്കിൽ നാം ക്ഷമിക്കുവാൻ പരിശീലിച്ചിരിക്കേണ്ടത് ആവശ്യമാണ്. ക്ഷമ നമ്മുടെ കുറ്റബോധത്തെ നീക്കുകയും ചെയ്യും. നമ്മുടെ കുറ്റബോധം മാറുമ്പോൾ നാം മറ്റുള്ളവരെ ട്രസ്റ്റ് ചെയ്യുവാൻ പഠിക്കും, മറ്റുള്ളവരെ മനസ്സിലാക്കുവാൻ പഠിക്കും. Forgiving heals guilt. It will repair broken relationship. പക്ഷേ സമയമെടുക്കും. ചിലപ്പോൾ വളരെയേറെ സമയമെടുത്തുകൊണ്ട് വരാം. കാലം പൊറുപ്പിക്കും എന്നൊക്കെ നാം പറയാറുണ്ടല്ലോ. ക്ഷമ കുറച്ചെ കുറച്ചെ നമ്മുടെ സ്നേഹബന്ധത്തെ പുനർജീവിപ്പിക്കും. കർത്താവിന്റെ വരവിന്റെ പ്രത്യേക ഉദ്ദേശം തന്നെ ക്ഷമയായിരുന്നുവല്ലോ. നമ്മുടെ പാപം ക്ഷമിക്കുവാനാണ് താൻ അവതരിച്ചത്. Forgiveness without condition. പ്രതിവിധിയില്ലാത്ത ആ ക്ഷമാപണം. ഒരു കാര്യം നാം ഓർക്കണം, മാനസാന്തരപ്പെട്ടാലും ചെയ്ത തെറ്റിന് പ്രായച്ചിത്വവും പരിഹാരവും വരുത്തേണ്ടത് ലോകപ്രകാരം ആവശ്യമാണ് എന്ന് കാണിക്കുവാൻ വേണ്ടി കൂടിയാണ് പൗലോസ്ലിയ ഒനേസിമോസിനെ തിരിച്ച് അവന്റെ യജമാനന്റെ അടുത്തേക്ക് തന്നെ തിരികെ വിടുന്നത്. Forgiveness and conversion goes hand in hand. Forgiveness is a reality. It is done by God's initiative. Forgiveness involves a conversion, a change of mind, faith, trust and obedience. Forgiveness is a social healing. It heals, reinstates people back to society, and acceptance back to society. Creation of a restored people. Forgiveness is a graceful act. God has shown this to us with grace. God is the only judge who can judge us right. He knows our ins and outs. We are not God to judge someone, so it is better to forgive. Forgiving makes us happy and peaceful. We become friends again. We become friends of God. God forgive us, so he expects us to forgive our brethren. People tend to forgive friends more than their own family members. The more closer one to another, it is difficult to forgive. A mistrust or a misdeed is painful to forgive. But if we do, we will be at peace as early as possible. Remember, we can forgive to someone, but we will never forget certain actions. That is okay, but forgive. Anger, alcohol, drugs, etc. comes in the way of forgiveness. Let me conclude with a few thoughts from this passage. Onesimosine pole odichu oodunnavaranu namu. ദൈവകൃപയിൽ നിന്ന് അകന്നു പോയവരാണ് നാം. യേശു തമ്പുരാൻ നമ്മുടെ തെറ്റുകൾ തന്റെ കൃപയാൽ ക്ഷമിച്ചു തരുന്നു. ആർ യു വില്ലിംഗ് ടു ഡു ദ സെയിം ടു ആദേഴ്സ്? നാം മറ്റുള്ളവരുടെ തെറ്റുകളെ ക്ഷമിക്കുവാൻ മനസ്സുതി ഉള്ളവരായി തീരുവാൻ സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരും യോഗ്യരാകട്ടെ. പാരമ്പര്യത്തിൽ പറയുന്നു, മനോസിമസുകൾ കാലത്ത് ബിഷപ്പായി എന്നും അത് അന്ത്യോക്കിയയിലെ പത്രോസ്ലിയായ്ക്ക് ശേഷമുള്ള രണ്ടാമത്തെ ബിഷപ്പായിരുന്നുവെന്നും പാരമ്പര്യം പറയുന്നു. ഞാൻ രണ്ടു തരത്തിലുള്ള മനുഷ്യരോടാണ് ഇടപെടാറുള്ളത്. ഞാൻ രണ്ടു തരത്തിലാണ് മനുഷ്യരോട് ഇടപെടാറുള്ളത്. ഒന്ന്, ടോളറൻസ് കൊണ്ട്. നാം അംഗീകാരത്തിന് വേണ്ടി ടോളറേറ്റ് ചെയ്യുന്നു അഥവാ പരിശ്രമിക്കുന്നു. എന്നാൽ അതിനേക്കാൾ നല്ലതും കാമ്യവുമായ മറ്റൊന്നുണ്ട്. അതാണ് അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്, അംഗീകരിക്കുക എന്ന് പറയുന്നത്. ടോളറൻസിൽ we try to put up with people, but we keep them at a distance. പ്രമേയമുള്ള സ്നേഹം പേരിന് മാത്രം അംഗീകരിക്കുന്നത്, ഹൃദയംഗമായിട്ടല്ല. എന്നാൽ
അക്സെപ്റ്റൻസ് കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. വി ഹാവ് ടു ഹാവ് എ കൺവേർഷൻ കൺസേൺ ഫോർ ദി അതർ, ഹൃദയംഗമായ കരുതൽ, ദൈവസ്നേഹത്താലുള്ള സ്നേഹം, ദൈവസ്നേഹം നിർബന്ധിക്കുന്ന കരുതലും കൈത്താങ്ങലും, അതാണ് അക്സെപ്റ്റൻസ് എന്ന് മീൻ ചെയ്യുന്നത്. അതാണ് പൗലോസ്ലീഹ ഈ ലേഖനത്തിൽ കൂടി നമ്മളെയും പഠിപ്പിക്കുകയും നമ്മുടെ ജീവിതത്തിലും പറഞ്ഞു പകരുവാൻ നമ്മൾ ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നത്. അതാണ് പൗലോസ്ലീഹ അതിന്റെ കൂട്ടുകാരനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. തെറ്റുകാരനെ ബോധ്യപ്പെടുത്തുവാൻ പെടുത്തി മാനസാന്തരത്തിലേക്ക് തിരിക്കുന്നതായ സ്നേഹം. ഈ ഫ്യൂ മിനിറ്റ്സിൽ നമ്മൾ കേട്ടതായിട്ടുള്ള ഈ ദൈവവചനം, പൗലോസ്ലീഹയുടെ ആ ചെറിയ കൂട്ടത്തോടുള്ള ആഹ്വാനം, ആ കൊച്ചു സഭയിലേക്കുള്ള ആഹ്വാനം ഒരു പേഴ്സണൽ ആക്ടിലായിരുന്നുവെങ്കിലും അവിടെ കൂടിയിരുന്നതായിട്ടുള്ള ആ സമൂഹത്തിൽ കൂടിക്കൊണ്ടിരുന്നതായിട്ടുള്ള ആ കമ്മ്യൂണിറ്റിയെ കൂടി ഉദ്ദേശിച്ചാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ 2000 വർഷങ്ങൾക്ക് ശേഷം വായിച്ച് ധ്യാനിച്ച് കർത്താവിന്റെ വചനങ്ങൾ വേദ പുസ്തകത്തിൽ പഠിക്കുന്ന നമ്മൾക്കും ഇതിൽ നിന്നും പഠിക്കുവാനുള്ളത്, We have to have a love for others as God did. അതിന് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടിക്കൽ ആക്കാം എന്ന് നമുക്ക് ശ്രമിക്കാം. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ശക്തിയും ബലവും ഊർജവും ദൈവത്തിന്റെ സാന്നിധ്യവും കൃപയും തരുവാൻ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. അതിന് ദൈവം തമ്പുരാൻ എന്നെയും നിങ്ങളെയും യോഗ്യരാക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.
പരിശുദ്ധനായ പൗലോസ്ലീഹ ഫിലോമോൻ എഴുതിയ ലേഖനം ആധാരമായി എടുത്തുകൊണ്ട് അനുരഞ്ജനത്തെ പറ്റി, സ്നേഹത്തെ പറ്റി ബഹുമാനപ്പെട്ട മാമൻ മാത്യു അച്ഛൻ നടത്തിയ ഈ ധ്യാനത്തിനായിട്ട് അച്ഛനോട് പ്രത്യേകമായി നമ്മുടെ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ പേരിൽ സന്തോഷവും നന്ദി അറിയിക്കുക. നമ്മൾക്ക് ഈ ലേഖനം, ഈ ചെറിയ ലേഖനം പഠിക്കുവാൻ ഒരു മുഖാന്തരമായി എന്നുള്ളതിന് സംശയമില്ല. ഇന്നെങ്കിലും നമ്മൾ ഈ ശ്രദ്ധിക്കുന്ന എല്ലാവരും ഇതൊന്ന് വായിക്കും, അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കും. ആ ലേഖനം, ഒരു ലേഖനം പഠിക്കാനായിട്ട്, ഒരു ചെറിയ ലേഖനമായതുകൊണ്ട് അത് പഠിക്കുവാനായിട്ട് നമുക്കിടയാകുകയും ചെയ്യും. ഇത് ഈ ലേഖനത്തെ പറ്റി പറയുന്നത് അനുരഞ്ജനത്തിന്റെ ലേഖനം എന്നാ പറയുന്നത്, ലെറ്റർ ഓഫ് റെക്കൺസിലിയേഷൻ, അനുരഞ്ജനത്തിന്റെ ലേഖനം. ഫിലോമോൻ എന്ന വാക്കിന്റെ അർത്ഥവും ലവിങ് ആ വാക്കിന്റെ അർത്ഥം ലവിങ്. ഫിലോമോൻ എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു കേരള പേര് പോലൊക്കെ തോന്നും, കൊച്ചുമോൻ, രാജിമോൻ എന്നൊക്കെ, കുഞ്ഞുമോൻ എന്നൊക്കെ പറയുന്ന പോലെ അല്ലേ. ഒരു ഫിലോമോൻ എന്നുള്ളത് അതൊരു ഒരു ഒരു ബിബ്ലിക്കൽ, മറ്റ് ബിബ്ലിക്കൽ നെയിമിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ഈ മോൻ എൻഡിങ് വരുന്നത് കൊണ്ട്, മറ്റ് ബിബ്ലിക്കൽ നെയിമിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നിൽക്കുകയും ദാറ്റ് എൻഡിങ് ഷോസ് ദാറ്റ് ഇസ് എ ലവിങ് നെയിം. മോൻ ഒരു മലയാളി വായിക്കുമ്പോൾ ദാറ്റ് നെയിം ഷോസ് അതൊരു ലവിങ് നെയിം ആണ്. കാര്യം നമുക്കറിയാമല്ലോ, നമ്മൾ ഈ കൊച്ചുമോനും കുഞ്ഞുമോനും ഇങ്ങനെയുള്ളതെല്ലാം തന്നെ ഒരു ലവിങ് പേരായിട്ടാണല്ലോ നമ്മൾ ഇടുന്നത് തന്നെ. അങ്ങനെ അതുകൊണ്ട് എന്തോ അതൊരു ഒരു ലവിങ് നെയിമിന്റെ ഒരു ധ്വനിയാണ്. പ്രത്യേകിച്ച് ഒരു മലയാളി അത് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കിട്ടുന്നത് ദ ടേം ഫിലോമോൻ ഓൾസോ ഇറ്റ് മീൻസ് ലവിങ്, ലവിങ് എന്നുള്ളതാണ്. കൊലോസിയയിൽ താമസിക്കുന്ന ഫിലോമോന്റെ വീട്ടിലെ അടിമയായിരുന്ന ഒനേസിമോസ് തന്റെ വീട്ടിൽ നിന്നും വസ്തുക്കളൊക്കെ കൊള്ള ചെയ്തുകൊണ്ട് പോയതിനു ശേഷം അദ്ദേഹത്തിനുണ്ടാകുന്ന മാനസാന്തരവും ആ മാനസാന്തരത്തിൽ അനുരഞ്ജനത്തിന് വേണ്ടി ഒരു മധ്യസ്ഥനെ കണ്ടെത്തുകയും ചെയ്യുന്നു. അതാണ് ഏറ്റവും നല്ല മധ്യസ്ഥന്റെ ഒരു മധ്യസ്ഥന്റെ ഗുണവും മധ്യസ്ഥന്റെ പ്രത്യേകതയും എല്ലാം ഈ ലേഖനത്തിൽ വ്യക്തമായിട്ടുണ്ട്. ഒരു മധ്യസ്ഥൻ എങ്ങനെയായിരിക്കണം, ഒരു അനുരഞ്ജനത്തിന്റെ ശുശ്രൂഷയിൽ ഏർപ്പെടുന്ന മധ്യസ്ഥൻ എങ്ങനെയായിരിക്കണം, അദ്ദേഹം ഈ രണ്ട് പാർട്ടികളെയും തമ്മിലുള്ള ആ ബന്ധത്തിൽ എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ നടത്തേണ്ടത് എന്നുള്ളത്. ഒനേസിഫാസിനെ ഫിലോമോനും തമ്മിലുള്ള ആ ബന്ധം, അനുരഞ്ജനത്തിന്റെ ബന്ധം ഉറപ്പിക്കാൻ തക്കവണ്ണമുള്ള ആ കമ്മ്യൂണിക്കേഷൻ നടക്കുമ്പോൾ ഫിലോമോനെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുന്ന മധ്യസ്ഥനെ നമുക്ക് കാണാം. ഫിലോമോന്റെ സ്വഭാവത്തെ, ഫിലോമോന്റെ ശ്രേഷ്ഠതയെ, ഫിലോമോന്റെ പൗലോസ് ലീഹായോടുള്ള ബന്ധത്തെ, ഇങ്ങനെയുള്ള ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് ഉൾക്കൊള്ളുക. അപ്പൊ ഈ രണ്ടു പേരെയും പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒനേസിമോസിന്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള കുറവുകളെ ഉൾക്കൊള്ളുകയും അദ്ദേഹത്തിനുണ്ടായ മാനസാന്തരത്തിന്റെ അനുഭവത്തെ അത് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുകയും ഒക്കെ ചെയ്യാൻ തക്കവണ്ണം ഈ മധ്യസ്ഥന് സാധിക്കുന്നുണ്ട്. അപ്പൊ ഈ മധ്യസ്ഥൻ എന്നുള്ള വലിയ ഒരു ചിന്ത നമുക്ക് നൽകുന്ന ഒരു വേദഭാഗമാണ് ഈ ഫിലോമോന്റെ ലേഖനം എന്നുള്ളത്. അത് ഇറ്റ് ഇസ് എ ലെറ്റർ ഓഫ് റെക്കൺസിലിയേഷൻ ഇൻ ദ മീൻ ടൈം ഇറ്റ് ഹൈലൈറ്റ്സ് ദ നീഡ് ഓഫ് ഇന്റർസെഷൻ മീഡിയേറ്റർ ഓർ ഇന്റർസെഷൻ എന്നുള്ള അതൊരു ഒരു അത് വളരെ ഭംഗിയായിട്ട് ഉൾക്കൊള്ളിക്കുന്ന ഒരു ലേഖനം കൂടിയാണ് ഈ ഫിലോമോന്റെ എഴുതിയിരിക്കുന്ന ലേഖനം. അത് നമ്മളൊന്ന് മനസ്സിരുത്തി വായിക്കുമ്പോൾ അതിനകത്ത് സ്നേഹത്തെ പറ്റിയും അനുരഞ്ജനത്തെ പറ്റിയും നന്മയെ പറ്റിയും ഒക്കെ ഉള്ള ചിന്തകൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്ന ഒരു വേദഭാഗമാണിത്. ആ ഒരു നിലയിൽ നമുക്കിത് ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം ഇടയായതിലെ അല്ലെങ്കിൽ ഈ വേദഭാഗം വായിക്കുവാനും ധ്യാനിക്കുവാനും തക്കവണ്ണം ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലയിൽ ബഹുമാനപ്പെട്ട മാമനച്ചന്റെ ധ്യാനം പ്രത്യേകമായിട്ട് നമുക്ക് പ്രയോജനം നൽകി എന്നുള്ളതിൽ സംശയമില്ല. അച്ഛനോടുള്ള സന്തോഷം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ ഗായക സംഘം ഒരു ഗാനം ആലപിക്കുന്നതും തുടർന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നതും ആയിരിക്കും.
പാഠപുസ്തകത്തിലെ
സുവിശേഷ ഗീതങ്ങളിലെ 230-ാമത്തെ ഗീതം നമുക്ക് ചേർന്ന് പാടാം. നമ്മുടെ ഭാരങ്ങളിലും പ്രയാസങ്ങളിലും രോഗങ്ങളിലുമൊക്കെ മാറ്റമില്ലാത്ത ദൈവ സാന്നിധ്യം നമുക്ക് നൽകുന്ന വലിയ പ്രത്യാശ ഒരു ഒരിക്കൽ കൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നതായ ഗീതം നമുക്ക് ചേർന്ന് പാടാം. എന്നേശു അല്ലാതില്ല എനിക്കൊരാശ്രയം ഭൂമി.
എന്നേശു അല്ലാതില്ല എനിക്കൊരാശ്രയം ഭൂമി. Hello.
പ്രാർത്ഥനയ്ക്കായി തലകളെ ദൈവസന്നിധിയിൽ വണക്കാം. പ്രത്യേകാൽ നമ്മോട് പ്രാർത്ഥിക്കണമെന്നാവശ്യപ്പെട്ടിരിക്കുന്നവരുടെ പേര് വായിക്കുന്നു. ആൻ മേരി, 3 വയസ്സുള്ള കുഞ്ഞാണ്. ന്യൂസിലൻഡിൽ E25 പ്രത്യേകമായി ഹാർട്ട് സർജറിക്ക് വിധേയയാകുന്നു. ആ കുഞ്ഞിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ ദിനംതോറും പ്രാർത്ഥിക്കാറുള്ളതാണ്, ചിക്കാഗോയിൽ ലില്ലിക്കുട്ടി ജോസഫ് വളരെ സീരിയസ് കണ്ടീഷനിൽ കഴിയുന്നു. ദൈവികമായ വലിയ പ്രത്യാശ അന്ത്യം വരെ ഉണ്ടാകുവാൻ തക്കവണ്ണം പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ അറിവിലും പരിചയത്തിലും പെട്ട എല്ലാ രോഗികളെയും ദൈവ കരങ്ങളിൽ സമർപ്പിക്കാം. ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അനേകരെ ഇതിൽ കൂടി വരുവാനും അനേകർക്ക് ഇത് അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം ദൈവികമായ നല്ല ചിന്തകളെയും നല്ല കൃപകളെയും ഉണ്ടാകുവാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ എല്ലാ ഭവനങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവം വസിക്കുന്ന നല്ല ആലയങ്ങളായി, ദൈവിക സമാധാനവും പ്രത്യാശയുമുള്ള ഭവനങ്ങളായി നമ്മുടെ എല്ലാ ഭവനങ്ങളെയും ആക്കി തീർക്കുവാനും ദൈവികമായ സമാധാനം ദിനംതോറും അനുഭവിക്കുവാനും ദൈവിക പദ്ധതിയിൽ നമ്മുടെയൊക്കെ പ്രവർത്തനങ്ങൾ മുന്നേറുവാനും തക്കവണ്ണം പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഇന്ന് ബുധനാഴ്ച ദൈവമാതാവിനെ പ്രത്യേകമായി മധ്യസ്ഥത അണയ്ക്കുന്നതായ ഈ ദിവസത്തിൽ പ്രത്യേകമായി ദൈവമാതാവിന് മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. വറയ്ക്കുമോർ സിദ്ധതകളുടെ ശുദ്ധസ്ഥലത്ത് സകല വിശുദ്ധന്മാർക്കും ഉപരിയായി സ്ഥിതി ചെയ്യുന്ന വചനമാം ദൈവത്തെ പ്രസവിച്ച നിർമ്മലയും സകലത്തിലും മഹത്വമുള്ളവളുമായ മാതാവേ, ഞങ്ങളെല്ലാവരെയും സകല ദുഃഖങ്ങളിൽ നിന്നും സംരക്ഷിക്കുവാൻ നിന്റെ ഏകജാതനോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കൃപ നിറഞ്ഞ മാതാവേ, അപേക്ഷിക്കുന്നവരുടെ യാചനകളെ അപേക്ഷിക്കാത്തവളെ നിങ്ങനെ നിന്നോട് നിലവിളിച്ചപേക്ഷിക്കുന്ന സകലരും നിന്റെ മധ്യസ്ഥതയാൽ വരുവാനിരിക്കുന്ന സകല ശിക്ഷകളിൽ നിന്നും സംരക്ഷിക്കപ്പെടണമേ. ഞങ്ങളുടെ നാഥയാകുന്ന കന്യകയെ, ശുദ്ധിമതിയും ശ്രേഷ്ഠയുമായ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിന്നിൽ നിന്ന് ജനിച്ചവനായ പുത്രൻ ഞങ്ങളുടെ ബലഹീനതകളെ പരിഹരിക്കുകയും രോഗങ്ങളെ സൗഖ്യമാക്കുകയും കറകളെ മായ്ച്ചു കളയുകയും ആത്മാക്കളെ ശുദ്ധീകരിക്കുകയും നിരൂപണങ്ങളെ സ്ഫുടം ചെയ്യുകയും ചിന്തകളെ വെടിപ്പാക്കുകയും ചെയ്യുവാൻ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അവൻ ഞങ്ങളുടെ ബന്ധനങ്ങളെ അഴിക്കുകയും പാതകളെ ശരിപ്പെടുത്തുകയും നടപടികളെ സ്ഥിരപ്പെടുത്തുകയും കടങ്ങളെ വീട്ടുകയും കുറവുകളെ നീക്കിക്കളയുകയും ചെയ്യുമാറാകട്ടെ. കൃപ നിറഞ്ഞ മാതാവേ, നിന്റെ ഏകജാതനായ പുത്രനോടുള്ള നിന്റെ യാചനയാൽ ഞങ്ങളുടെ ബലഹീനതകൾ നീങ്ങി ഞങ്ങൾ ശക്തിപ്പെടേണമേ. വൃദ്ധജനങ്ങൾ സംരക്ഷിക്കപ്പെടേണമേ. രോഗികൾ സൗഖ്യമാക്കപ്പെടേണമേ. ഞെരുങ്ങിയിരിക്കുന്നവർക്ക് ആശ്വാസം നൽകണമേ. യൗവനക്കാർ കാത്തുകൊള്ളപ്പെടണമേ. സ്ത്രീ പുരുഷന്മാർ ദൈവഭക്തിയുള്ളവരാക്കണമേ. ശിശുക്കൾ വളർത്തപ്പെടുകയും സമീപസ്ഥർ സംരക്ഷിക്കപ്പെടുകയും ചെയ്യണമേ. വിദൂരസ്ഥർ സമാധാനത്തോടെ തിരിച്ചു വരികയും ദുർബലന്മാർക്ക് കനി വിലപിക്കുകയും ചെയ്യണമേ. പാപികളുടെ കടങ്ങൾ ക്ഷമിക്കപ്പെടണമേ. വിശ്വാസികളായി വാങ്ങിപ്പോർക്ക് കരുണ ലഭിക്കണമേ. അധർമ്മികളായ മനുഷ്യരുടെ ദുഷ്ടതയിൽ നിന്നും കരുണയില്ലാത്ത അധികാരികളുടെ പീഡനങ്ങളിൽ നിന്നും പരിശുദ്ധ സഭയും അതിന്റെ മക്കളും സംരക്ഷിക്കപ്പെടണമേ. ശുദ്ധിമതിയായ മാതാവേ, കീർത്തിയുള്ളതും സുപ്രസിദ്ധവുമായ നിന്റെ പരിശുദ്ധതയെ സമീപിക്കുന്ന സകലരിൽ നിന്നും ദ്രോഹികളുടെ നോട്ടത്തെ പിന്തിരിപ്പിക്കുവാൻ നിന്റെ ഏകപുത്രനോട് അപേക്ഷിക്കണമേ. നിന്റെ പ്രാർത്ഥനയാൽ നിരന്തരമായും എല്ലാ കാലത്തും ദൈവകരുണയാകുന്ന കോട്ടയവരെ ചുറ്റുകയും ദൈവകൃപയാകുന്ന യവനിക അവരെ മറക്കുകയും അവർ വിജയികളായി തീരുകയും ചെയ്യുമാറാകട്ടെ. രഹസ്യവും പരസ്യവുമായ ശത്രുക്കളുടെ ദുഷ്ടതയിൽ നിന്നും അവർ വിമുക്തരാകണമേ. അവരും സന്നിഹിതരായിരിക്കുന്ന പട്ടക്കാരും ശേഷമുള്ള സകല ജനങ്ങളും കാത്തുകൊള്ളപ്പെടണമേ. ഞങ്ങൾ മൂന്ന് പ്രാവശ്യം കുറിയേലായി സോൻ എന്ന ഉച്ചത്തിൽ പറയുന്നു. കുറിയേലായി സോൻ, കുറിയേലായി സോൻ, കുറിയേലായി സോൻ.
ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി, ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി, ചേർന്നുവേ നിനക്ക് സ്തുതി. പ്രശസ്തനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ ദൃശ്യം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണം. ഞങ്ങൾക്ക് ആവശ്യമുള്ള കുഞ്ഞുങ്ങൾക്ക് വരേണ്ടത് ഭീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെ ആ ദുഃഖം ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ഞങ്ങളുടെ നല്ല ജ്യേഷ്ഠിയും മഹത്വം എന്നേക്കും നിനക്കുള്ളതാകുന്നു. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ഭർത്താവിനോട് ഉടനെ സ്ത്രീകളിൽ വാഴ്ചപ്പെട്ടവനെയാകുന്നു. ദുരഫലമായ നമ്മുടെ ഭർത്താവ് വാഴ്ചപ്പെട്ടവനാകുന്നു. ഇഷ്ടമുള്ള മറിയമേ, തമ്പുരാന്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മണ്ണ സമയത്തും താനോട് അപേക്ഷിച്ചുള്ളണമേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന റുഹായുടെ സംബന്ധവും ആവാസും ശ്രീമേ ഞങ്ങളെല്ലാവരോടും, പ്രത്യേകമായിട്ട് ഞങ്ങൾ ഇന്ന് ഓർത്ത് പ്രാർത്ഥിച്ചിരിക്കുന്ന എല്ലാ രോഗികളോടും, ആശുപത്രിയിലും ഭവനങ്ങളിലുമായി കഴിയുന്ന എല്ലാ രോഗികളോടും, അവരുടെ സൗഖ്യത്തോടും ആശ്വാസത്തോടും എല്ലാം ഇപ്പോഴും ഉണ്ടായിരിക്കുമാറാകണമേ.
ഈ പ്രാർത്ഥനയെ സംബന്ധിച്ച് എല്ലാവരോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കും. പ്രത്യേകിച്ച് സജീവമായി നേതൃത്വം കൊടുക്കുന്ന നമസ്കാരത്തിനോടുള്ള നന്ദി പ്രത്യേകമായിട്ട് ഈ പ്രാർത്ഥന കൂട്ടായ്മയുടെ പേരിൽ അറിയിക്കുകയാണ്. തിരുവചന ശുശ്രൂഷ നയിച്ച് നമ്മളെ ധന്യരാക്കിയ വന്യ മാമനസിനോടുള്ള നന്ദി സ്നേഹവും കടപ്പാടും കൊണ്ട് സ്നേഹാദരോടുകൂടി ഈ സമയത്ത് അറിയിക്കുന്നു. കായകസാമ്പത്തിനോടുള്ള സന്തോഷത്തിൽ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ വിശ്വാസികളും, അതുപോലെ തന്നെ ഈ പ്രാർത്ഥന നിരന്തരം സാന്നിധ്യം കൊണ്ട് അനുഗ്രഹം കൊണ്ടും നടക്കുന്ന എല്ലാ വന്നിര വൈദിക സ്ത്രീകളോടുള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥനയെ സംബന്ധിക്കുകയും നിരന്തരമായി ഇതിനുവേണ്ടി എല്ലാ സഹായവും ചെയ്യുന്ന എല്ലാ മാതാപിതാക്കളെയും സഹോദരങ്ങളോടുള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നു. സർവശക്തനായ ദൈവം എല്ലാവരുടെ കൃപകളും കർമ്മങ്ങളും എല്ലാവരുടെയും ചെയ്യേണ്ടതാണ് ഇടയാകട്ടെ. പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രത്യേകിച്ച് സപ്പോർട്ട് ചെയ്യുന്ന മനോജ് വേദസമാജ ജോലി ഇവരെയൊക്കെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. എല്ലാവരും നന്ദി അറിയിച്ചുകൊണ്ട് ദൈവം.